Hey there, Bridge family. It's Pastor Jeff, and I want to ask you to pray with me as we begin a special prayer. Father, I come to you now, and on behalf of the people that are listening to me and watching me, but also those that are around me, many of which who are just called to a time of prayer, but not this kind of prayer. Lord, I pray that as we come and now seek to hear your word, to know your will, and then to walk in your ways, I pray that this time will be a blessing to all that hear and are drawn near to you. In Jesus' name, amen and amen. Well, friends, I'm coming to you from the Dubai International Airport, and I feel that it's the perfect time and place to do so as we continue in our series entitled Hold On, when we're walking through the book of Hebrews, and today we'll look at chapter 2, verses 1, 2, 3, and 4. Now, we've taken a pretty good look at verse 1, but our emphasis today will be on the second half of this first warning in the book of Hebrews. Here we will see why it is that this warning is so stark. You see, I've entitled our message today, There's No Excuse. There's no excuse for those who are in truth-teaching churches. Now, you'll see that we receive so much more than a warning as children of God and as those that are in the place where the Word of God is truly taught and the people of God are living out a witness that shows the world what it means to be a follower of Christ. Now, there's no guarantee that those that see and hear the truth will respond affirmatively or truthfully or eternally. There are many who will do a surface drive-by, if you will, or a kicking of the tires. Sadly, there are those who will actually come in, play the part, but never really have the heart. Even more tragic and more damning are those wolves that come in, dressed and acting like sheep, but all the while being intent upon doing the work of their father, Satan, the father of lies, as they lie. But for our time together today, my goal is to fulfill a promise that I made to you 3 weeks ago. I told you that when I returned from this mission trip to India and to Uganda, that I would bring to you a message from the mission field. Well, we're going to continue in the series, and I pray that you will see that this message from the mission field exemplifies Hebrews 2, 1, 2, 3, and 4. For it brings a loving warning, an exhortation, but it does so by fulfilling a witness. And you will see today that God's word is that you and I will not only heed the warning, but that we'll be calibrated, that we'll realize, and this is what the passage says, that, listen, we need to listen much more carefully so that we don't drift back. You know, the warning is not that we'll somehow turn rogue. It's that we'll literally just stop being intentional about following and loving the Lord. You know, nobody chooses to set the course for hell. No, most people that end up there just drift slowly down the slippery slope, the smooth, easy pass, that worldly way that everybody else around them is condoning, in fact, championing. That's the way most people end up in hell. They drift down to hell. Here we have a loving warning from our Lord, God's word, warning us so that we don't drift away. So, my prayer is that as we see in verse 2 of Hebrews 2, that we'll remember that, listen, if in the Old Testament, under the Old Covenant, if God saw to it that everything that the angels said came to pass, to include the wrath of God coming on those who would push away and disobey, how much more so when we talk about what Jesus, the King of Kings and Lord of Lords, the crucified Creator Christ, The one who said, and I want you to think about this, the one who said, it is finished, which started our journey. The one who said, follow me. The one who said, pick up your cross daily and follow me. The one who said, go and make disciples of all nations. What do you think he meant when he said that? What do you think God intended when he instructed and informed and inspired us with his living example? I'll tell you what he meant by it. He meant that we would obey and live by faith. The scriptures make this clear over and over and over again. And for those who have heard but choose not to obey, this is the most dangerous place in all of humanity. You know, it's been said that those who receive the most light will be held most accountable. Put in another way, they said that the hottest places in hell will be reserved for those who turned away from the brightest of the light. Those who knew but would not obey the truth. And there are many, and this is the essence of a drifting away. Those who would say, perhaps even at times, oh, I believe. Oh, I know the truth. Oh, I believe the truth. Oh, I'm fine, Pastor Jeff. Those who, like in the book of Titus, declare themselves to be in Christ, but by their actions, they deny him. In fact, I would say to you, before we take a closer look at verses 3 and 4, that if you think about it, these first four verses in Hebrews 2, they kind of encapsulate the message of Titus. And so this is where I'd like to begin, by not just preaching and teaching to you as an under-shepherd, but I pray showing you, informing, inspecting, and inspiring you by example, and to point out what a privilege we have as a Bridge family to be a living example. Not only do we have the privilege of experiencing God this way, so powerfully, so purposefully, so personally, but we also get to be an inspirational example to others. Oh, that the world would look and see the Lord in us, and then hear us as we say humbly and yet boldly, like the Apostle Paul, follow us as we follow the Lord. Amen? Watch this, and then we'll pick right back up with what I pray will be more examples to edify you and bless you as a child of God. Amen. The language of worship is universal. I may not understand what is coming out of your lips, but I can understand what is coming out of your heart.
നിങ്ങളുടെ വായിൽ നിന്ന് എന്താണ് വെളിയിൽ വരുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എന്താണ് വന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു.
And while it is my blessing to come representing many people who love you and are praying for you,
ആത്മീയങ്ങളെ സ്നേഹിക്കുകയും ഇന്ത്യക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനേകം ആളുകളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്.
I am most excited to share the word of God with you.
നിങ്ങളോട് കൂടെ ദൈവവചനം പറയുവാനായിട്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നു.
I promise you, if my wife and children and those of my church were here, they would say, Pastor Jeff, preach the word. And I am blessed to see that I'm amongst the people of the word.
എനിക്ക് ഇന്നുള്ള ഏറ്റവും വലിയ സന്തോഷം ദൈവവചനം പഠിക്കുന്ന, ദൈവവചനം ചിന്തിക്കുന്ന ആളുകളോട് കൂടെ നിൽക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.
I could understand Brother Justice, and I could see the children sharing the word of God.
Brother Justice ennodu paranju kunjangale deiva vachanamana avare parayunnathu enna.
And it reminds me of God's word in Hebrews chapter 2 verse 1.
Ebrahim lekhanam randam adhyayathile onnamathe vakyamana adu ketappol enne ente manasilekku vannathu.
You bless me as I see you go for your Bibles. Amen.
നിങ്ങള് ആ വാക്യം പറഞ്ഞപ്പോൾ, നിങ്ങൾ ബൈബിൾ തുറന്നത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി.
Amen. Let me give you a hint. I'm going to start in Hebrews 2, but I'm going to take you to Titus.
ഞാൻ എബ്രായ ലേഖനം 2-ൽ നിന്നല്ല നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് പോകുന്നത്, എന്നാൽ തീത്തോസിന്റെ ലേഖനത്തിൽ നിന്നാണ് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്.
It's Hebrews chapter 2, verse 1 that says to us, we must listen more carefully lest we drift away. And the author of Hebrews was speaking after the high lifting up and glorifying of Jesus in Hebrews chapter 1.
എബ്രായലേഖനം ഒന്നാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിനെ ഉയർത്തിയതിനു ശേഷം ആണ് ഈ രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മളോട് സംസാരിക്കുന്നത്.
Where we were reminded that Jesus is superior to everything.
നമുക്കറിയാം അവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ കർത്താവ് മറ്റെന്തിനേക്കാളും ഉന്നതനാണ്.
Now with that in mind, I'd like to ask you to join me as we look at the letter known as Titus.
ഈ ചിന്തയോട് കൂടെ തീത്തോസിന്റെ ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ചോദിക്കാം.
While I'm anxious to take you to Titus, let me take you to Acts chapter 2 for a moment.
ഞാൻ തീത്തോസിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നതിനു മുമ്പായിട്ട് പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ക്ഷണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
For here, when we talk about family, we must talk about two words in particular.
കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ രണ്ട് പദങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്.
When we read the last verses of Acts chapter 2, verses 42 through 47, we see a picture of God's family.
നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവ കുടുംബം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.
The word fellowship and the word together need to be understood in the heart.
അവിടെ കൂട്ടായ്മ എന്നുള്ള പദവും ഒന്നിച്ചു പോവുക എന്നുള്ള കാര്യവും വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു.
The word that we read as fellowship is koinonia in Greek.
ആ കൂട്ടായ്മ എന്ന അല്ലെങ്കിൽ ഫെലോഷിപ്പ് എന്നുള്ള പദം ഗ്രീക്കിൽ കൊയിനോനിയ എന്നുള്ള പദത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്.
This means a supernatural unity and oneness that Jesus prayed for in John 17.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പ്രാർത്ഥനയിൽ ഉച്ചരിച്ച ഒരു അത്ഭുതകരമായ കൂട്ടായ്മ ബന്ധത്തെയാണ് ഈ കൊയിനോനിയ എന്നുള്ള പദത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.
And the second time you read the word together, you will find the Greek word is homothumadon.
ഹമതുനോണ എന്നുള്ള ഗ്രീക്ക് പദമാണ് അവര് ഒന്നിച്ചിരുന്നു എന്നുള്ള പദത്തെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
This means a supernatural unity with a single purpose and a riotous passion.
ഒരു ലക്ഷ്യത്തിനു വേണ്ടിയുള്ള ഒരു പ്രത്യേകമായ സിദ്ധി, ഒരു പ്രത്യേകമായ കഴിവ്, അതാണ് ഇവിടെ നിന്ന് ആ ഒരുമിച്ചിരിക്കുക എന്നുള്ള ആ മൂലഭാഷയിലെ പദത്തിൽ നിന്ന് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നത്.
And when we talk about family, my family at home and my church family send me here to share koinonia and homothumadon with you. Amen.
കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ കുടുംബം എന്റെ പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ സഭ എന്നുള്ള എന്റെ കുടുംബമാണ് നിങ്ങളുടെ മധ്യത്തിലേക്ക് എന്നെ അയക്കുകയും ഈ ദൈവവചനവുമായിട്ട് നിങ്ങളെ നിൽക്കുവാനായിട്ട് എന്നെ സഹായിക്കുകയും ചെയ്യുന്നു.
We have a supernatural unity in Christ and a riotous passion to share the gospel together. Amen.
നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വചനം പറയുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുമുള്ള മറ്റുള്ള മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത അത്ഭുതകരമായ ഒരു ബന്ധം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്.
Okay, let us go back to Titus quickly.
തീത്തോസിന്റെ ലേഖനത്തിലേക്ക് നമുക്ക് വേഗത്തിൽ മടങ്ങി വരാം.
My prayer is to encourage you by giving you an understanding of Titus that may help you to make disciples who will make disciples.
തീത്തോസിന്റെ ലേഖനത്തിന്റെ മുഴുവനായിട്ടുള്ള ഒരു രൂപരേഖ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ശിഷ്യന്മാർ എങ്ങനെയാണ് ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നത് എന്നാണ് ഇവിടെ നമ്മൾ ഗ്രഹിക്കുന്നത്.
This little letter is a divine picture of divine discipleship.
ആ ദൈവിക പദ്ധതി അനുസരിച്ച് ആ ദൈവിക ശിഷ്യന്മാരെ എങ്ങനെയാണ് ഉളവാക്കുക എന്നുള്ളതിന്റെ ദൈവത്തിന്റെ ആ പ്രവർത്തന പദ്ധതിയാണ് നമുക്ക് ഇവിടെ നിന്ന് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നത്.
Just 46 verses and 3 chapters.
മൂന്ന് അധ്യായങ്ങളും 46 വാക്യങ്ങളുമേ ഈ തീത്തോസിന്റെ ലേഖനത്തിലുള്ളൂ.
I ask you to think about the 3 chapters this way.
മൂന്ന് അധ്യായങ്ങളെയും ഇപ്രകാരത്തിൽ ചിന്തിക്കുവാനായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്.
Be real, be righteous, and be ready.
ബി റിയൽ, നമ്മൾ യാഥാർത്ഥ്യബോധമുള്ളവരായി യാഥാർത്ഥ്യമുള്ളവരായിരിക്കണം. രണ്ടാമത് നീതിമാന്മാരായിരിക്കണം. മൂന്നാമത് ഒരുക്കമുള്ളവരായിരിക്കണം എന്നാണ് ഈ മൂന്ന് അധ്യായങ്ങളുടെയും പരാമർശ വിഷയം.
As we come to Titus, God and His Spirit will inform us, inspect us, and inspire us.
ഈ തിതോസിന്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ശോധന ചെയ്യും.
Could you repeat that word?
To inform us, to inspect us, and inspire us.
നമുക്ക് ചില കാര്യങ്ങളുടെ അറിവ് നൽകും, നമ്മളെ ശോധന ചെയ്യും, അതോടൊപ്പം തന്നെ നമ്മളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും.
When we look at chapter 1,
ഒന്നാമത്തെ അധ്യായം നമ്മൾ നോക്കുമ്പോൾ,
be real, it's about the truth.
ഒന്നാമത് നമ്മൾ നമ്മളെ തന്നെ റിയൽ ആയിരിക്കണം, നമ്മളെ കുറിച്ച് തന്നെ ബോധവാന്മാരായിരിക്കണം, പ്രത്യക്ഷമായിരിക്കണം എന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്.
When we look at these 16 verses, we see three types of people.
ഒന്നാം അധ്യായത്തിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ മൂന്ന് തരത്തിലുള്ള ആളുകളെ കുറിച്ച് നമ്മൾ കാണുന്നു.
In verses 1 through 4, we see real lovers of God.
1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്.
In verses 5 through 9, we see real leaders for God.
5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന് വേണ്ടിയുള്ള യഥാർത്ഥ നേതാക്കന്മാരെയാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്.
And in verses 10 through 16, we see real liars who fight against God.
10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ആ നുണ പറയുന്നവർ, ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
Lovers, leaders, and liars.
സ്നേഹിക്കുന്നവർ, നേതൃസ്ഥാനത്തിരിക്കുന്നവർ, നുണയന്മാർ.
The lovers we see are those who are slaves, sent, and set apart for the glory of God.
ഈ സ്നേഹിക്കുന്നവരെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവർ കർത്താവിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ച് അവർ കർത്താവിന്റെ അടിമകളായിട്ട് തീർന്നവരാണ്, ദാസന്മാരായി തീർന്നവരാണ്.
God's leaders are those who are moral, missional, and minister to the message of the gospel.
യേശുക്രിസ്തുവിന്റെ, കർത്താവിന്റെ ആ ശുശ്രൂഷകന്മാരെ കുറിച്ച് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അവർ മാതൃകയുള്ളവരായിരിക്കണം, നടപ്പിൽ വിശ്വസ്തരായിരിക്കണം, അങ്ങനെ നിർമ്മലന്മാരായിരിക്കണം. അനവധി കാര്യങ്ങൾ അവരെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
And notice that when we disciple, we must also deal with the liars.
നമുക്കറിയാമല്ലോ, ശിഷ്യന്മാരെ വാർത്തെടുക്കുന്ന ആ ശുശ്രൂഷയിൽ ഏർപ്പെടുമ്പോൾ നുണയന്മാരെയും നമ്മൾക്ക് പരിപാലിക്കേണ്ടതായിട്ട് വരും, അവരോടും ഏറ്റുമുട്ടേണ്ടതായിട്ട് വരും.
Remember that in the Sermon on the Mount, Jesus warned against those who look like sheep but are wolves.
നമ്മുടെ കർത്താവ് ഗിരിപ്രഭാഷണം നൽകിയപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറഞ്ഞു, അവർ ആടുകളെ പോലെയാണ് ഇരിക്കുന്നത്, പക്ഷെ അവർ യഥാർത്ഥത്തിൽ ചെന്നായ്ക്കളാണ്.
The apostle Paul told the Ephesian elders, I know as soon as I leave, ravenous wolves will come up from amongst you.
നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് എഫേസസ് പട്ടണം വിട്ടു പോകുമ്പോൾ എഫേസസിലെ സഭയെ ഉദ്ബോധിപ്പിക്കുന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ വിട്ടുപോയാൽ ഉടനെ തന്നെ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വരും.
So divine discipleship must deal with the serpents and the wolves.
അതുകൊണ്ട് ആത്മീക ശിഷ്യത്വത്തിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇതുപോലെയുള്ള ആ പാമ്പുകളെയും ചെന്നായ്ക്കളെയും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും.
This is the truth, chapter 1.
ഇതാണ് ഒന്നാം അധ്യായത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ള സത്യം.
Chapter 2 is be righteous. It's all about love and discipleship.
രണ്ടാം അധ്യായത്തിൽ നീതിയോടിരിക്കുക, നീതിമാന്മാരായിരിക്കുക എന്നുള്ളത് സ്നേഹത്തെയും ശിഷ്യത്വത്തെയും ആസ്പദമാക്കി പറയുന്നു.
After dealing with the truth, the first verse in chapter 2 says, teach what is in accord with sound doctrine.
ഒന്നാം അധ്യായത്തിൽ സത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് രണ്ടാം അധ്യായത്തിൽ തീത്തോസിനെ ഉപദേശിക്കുന്നത് നീ പഠിച്ച സത്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ള കാര്യമാണ്.
God's word, God's will, God's way.
ദൈവത്തിന്റെ വഴികൾ, ദൈവത്തിന്റെ ഇഷ്ടം,
last one,
God's way.
ദൈവത്തിന്റെ വഴികൾ, ഇതൊക്കെ മറ്റുള്ളവരെ പഠിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
We teach sound doctrine, we don't tickle ears.
നിങ്ങൾ കേവലം ആളുകളെ കർണരസമാക്കുമാറുള്ള വാക്കുകളല്ല, മറിച്ച് ദൈവവചനത്തിന്റെ ശരിയായ ഉപദേശമാണ് പഠിപ്പിക്കേണ്ടത്.
Remember, it is our definitions that define us.
നമുക്കറിയാമല്ലോ നമ്മുടെയൊക്കെ നിർവചനങ്ങൾ, നമ്മളെ പറ്റിയുള്ള നമ്മുടെയൊക്കെ ചിന്തകളാണ് നിർവചനങ്ങളായിട്ട് നമ്മൾ ആരാണെന്ന് തെളിയിക്കുന്നത്.
It is truth that defines love, and love validates truth.
സത്യമാണ് സ്നേഹത്തെ പ്രകടമാക്കുന്നത്. അത് സ്നേഹം യഥാർത്ഥ്യം സത്യം യഥാർത്ഥമാണോ എന്ന് നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മുടെ സ്നേഹത്തിൽ കൂടിയാണ്.
And then from verses 2 through 14 we see discipleship happening amongst all the people.
2 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, രണ്ടാം അധ്യായത്തിലെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ശിഷ്യത്വം എല്ലാവരുടെയും മധ്യത്തിൽ എല്ലാവരുടെയും ഇടയിൽ നടക്കുന്നു എന്നുള്ള കാര്യമാണ് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നത്.
Older men, older women, younger men, younger women, servants, everybody gets discipled.
ഇവിടെ നമ്മൾ കാണുവാനായിട്ട് കഴിയുന്ന വൃത്തന്മാരും വൃത്തമാരും ഭാര്യമാരും ഭർത്താക്കന്മാരും അങ്ങനെയുള്ള യൗവനക്കാർ യൗവനത്തക്കാരത്തുകൾ അങ്ങനെയുള്ള ഒരു നീണ്ട ലിസ്റ്റ് നൽകി ഇവരുടെ എല്ലാം മധ്യത്തിൽ ആ ശിഷ്യത്വത്തിന്റെ പ്രവർത്തനം നടക്കുന്നു എന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു.
And remember, verse 1 told us how, by teaching sound doctrine.
നിങ്ങൾ ചിന്തിക്കുക, അത് എങ്ങനെയാണ് ശിഷ്യത്വം നടക്കുന്നതെന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. 2:1 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പത്യോപദേശം പഠിപ്പിക്കുന്ന മുഖാന്തരം മാത്രമേ ശിഷ്യന്മാരെ വാർത്തെടുക്കുവാനായിട്ട് കഴിയുള്ളൂ.
Amen. Now watch how the chapter closes in verse 15.
15th അധ്യായത്തോട് കൂടെ ഈ അധ്യായം, സോറി, 15th വാക്യത്തോട് കൂടെ ഈ അധ്യായം എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക.
This is a life verse for me, and I shared it today with Justice. I believe it may be for him as well, and I pray it's for you.
ഇന്ന് പ്രിയ സഹോദര ജസ്റ്റിസിനോട് ഞാൻ ഷെയർ ചെയ്യായിരുന്നു. ഈ വാക്യം എന്റെ ഹൃദയത്തിൽ ഏറ്റവും സ്പർശിച്ച എന്റെ ജീവനെ ബലപ്പെടുത്തുന്ന ഒരു വാക്യമായിട്ട് കിടക്കുന്നു.
Listen, this will guide you as a Christian for the rest of your life.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ ശിഷ്ടകാലം നയിക്കുവാനായിട്ട് ഈ വാക്യത്തിന് ശക്തിയുണ്ട്.
Declare these things. Exhort and rebuke with all authority, and let no one disregard you.
ഈ 15th വാക്യം ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്.
When we declare, that means to proclaim, preach, don't let up.
ഇവിടെ പ്രസംഗിക്കുക എന്നുള്ള പദം കേൾക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് അഹങ്കരിക്കുവാനായിട്ട് ശ്രമിക്കരുത്.
These things means the sound doctrine and the full gospel.
പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? പത്യോപദേശം, യഥാർത്ഥ സുവിശേഷമാണ് പ്രസംഗിക്കേണ്ടത്.
To include confronting with compassion the wolves and the serpents.
അതിന്റെ ഇടയിൽ പ്രബോധനവും ശാസനവും ആ ചെന്നായിക്കളോടും ആ പാമ്പുകളോടും നടത്തേണ്ടതായിട്ട് വരും.
Back to chapter 1, it said that some of them must be silenced. They are teaching what is destroying homes and families.
ഒന്നാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ സഭയെയും കുടുംബങ്ങളെയും നശിപ്പിക്കുന്ന ചിലരുടെ വായ അടച്ചു കളയേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു.
They claim to be in Christ, but their actions prove that they were liars.
അവർ യേശുക്രിസ്തുവിനോട് കൂടെയാണെന്ന് അവർ പറയുന്നു, പക്ഷേ അവരുടെ പ്രവൃത്തിയിൽ വളരെ വ്യക്തമാണ് അവർ കർത്താവിൽ നിന്ന് വളരെ അകന്നു നിൽക്കുന്നു.
These are the ones that are to be rebuked here in verse 15.
ആ 15th വാക്യത്തിൽ അങ്ങനെയുള്ളവരെ ശാസിക്കണമെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
Now for those like you that I see who love the Lord, you are to be exhorted. That means to be encouraged in Christ.
നിങ്ങളെ പോലെ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ആളുകൾ അവരെ പ്രബോധിപ്പിക്കണം എന്നും ഈ 15th വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.
It might look like somebody coming from far away and saying, "Way to go. I see you love the word and you're bringing your Bible and you're singing with worship. Amen."
എന്നെ പോലെ ദൂരമേ നിന്ന് വരുന്ന ഒരാൾ നിങ്ങളെല്ലാവരും തിരുവചനവുമായിട്ട് സഭാഹാളിൽ വരികയും നിങ്ങൾ ഒരുമിച്ച് വാക്യങ്ങൾ എടുത്ത് വായിക്കുകയും ദൈവത്തെ പാടി സ്തുതിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്.
And now look, he says, exhort and rebuke with all authority. Whose authority?
ഇവിടെ പറയുവാനായിട്ട് കഴിയുന്നത് പൂർണ്ണ ഗൗരവത്തോടെ അധികാരത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിക്കുകയും ശാസിക്കുകയും ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരുടെ അധികാരത്തോടു കൂടിയാണ് അത് ചെയ്യേണ്ടത്?
Remember what Jesus said in Matthew 28:18-20.
മത്തായിയുടെ സുവിശേഷം 28th അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ കർത്താവ് എന്താണ് പറഞ്ഞത് എന്ന് ഓർക്കുക.
He said, "All authority in heaven and on earth have been given to me. Therefore, you go make disciples with my authority.
അവിടെ കർത്താവ് പറഞ്ഞത് സ്വർഗ്ഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു. ആകിയ നിങ്ങൾ ഈ അധികാരത്തോടെ പുറപ്പെട്ട് സകലരെയും ശിഷ്യരാക്കിക്കൊള്ളുക.
You baptize in the name of the Father and the Son and the Holy Spirit, and you teach them to obey everything that I commanded.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും പ്രമാണിപ്പം തക്കവണ്ണം അവരെ പഠിപ്പിക്കുക എന്നാണ് തിരുവചനം പറയുന്നത്.
And just in case we get worried, he said, don't sweat it. I'll be with you always, always to the end of the age.
അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ വ്യാകുലപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്ന ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടാകുമെന്നാണ്.
This is why the end of the verse can happen.
ഇങ്ങനെയാണ് ഈ വേദഭാഗത്തിന്റെ അവസാനത്തെ ഭാഗം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇങ്ങനെ സംഭവിക്കുവാനായിട്ട് പോകുന്നത്.
As we go in his authority, the scripture says, let no one disregard you.
ഇവിടെ ആ വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പറയുന്ന ആരും നിങ്ങളെ തുച്ഛീകരിക്കരുത് എന്നാണ്.
That means that you and I go with the Spirit of Christ in us, and we are the aroma of Christ.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായിട്ട് മറ്റുള്ളവരുടെ മുമ്പാകെ പോകുക എന്നുള്ളതാണ്.
When you and I cannot be ignored, we are going to smell like life to some and like death to others.
നമ്മളെ മറ്റുള്ളവരുടെ മുമ്പാകെ നിൽക്കുമ്പോൾ ചിലർക്ക് ജീവന്റെ ഉച്ഛാസമായിട്ട് നമ്മൾ തീരുന്നു, ചിലർക്ക് മരണത്തിന്റെ ദൂതായിട്ട് നമ്മുടെ വാക്കുകൾ തീരുവാനായിട്ട് സാധ്യതയുണ്ട്.
You just go and declare and let them smell whatever they smell. You bring Jesus. Amen.
നിങ്ങൾ യേശുക്രിസ്തുവിനെ അവർക്ക് കൊടുക്കുക. അവർക്ക് അത് ജീവന്റെ സന്ദേശമായിട്ടോ മരണത്തിന്റെ സന്ദേശമായിട്ടോ തീരട്ടെ.
We are to love out loud.
നമുക്ക് നമ്മുടെ ദൈവത്തെ സ്നേഹിക്കണം.
We are to walk our talk. Walk our talk.
നമ്മുടെ വാക്കുകൾ തന്നെ നമ്മുടെ നടപ്പായിട്ട് തീരണം.
We are to be the salt of the earth.
നമ്മൾ ഈ ലോകത്തിന്റെ ഉപ്പായിട്ട് തീരണം.
The light of the world.
ഈ ലോകത്തിന്റെ വെളിച്ചമായിട്ട് തീരണം.
We are ambassadors of the living Christ.
നമ്മുടെ ജീവിക്കുന്ന കർത്താവിന്റെ സ്ഥാനപതികളാണ് നമ്മൾ.
Let no one disregard you. No one.
നിങ്ങളെ ആരും തുച്ഛീകരിക്കാതിരിക്കട്ടെ.
Now that brings us to chapter 3 where I say to you, be ready.
മൂന്നാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ നയിക്കുന്നത്. അവിടെ നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത് ഒരുക്കമുള്ളവരായിരിക്കുക എന്നുള്ളതാണ്.
ബിക്കോസ് ദിസ് ഈസ് ഗോയിങ് ടു ബി എ വാർ.
കാരണം ഇതൊരു യുദ്ധക്കളമാണ്.
Every time the light comes, it destroys the darkness.
നമുക്കറിയാം എപ്പോഴൊക്കെ വെളിച്ചം വരുന്നോ അപ്പോഴെല്ലാം അത് അന്ധകാരത്തെ നശിപ്പിച്ചു കളയുകയാണ്.
And every time the darkness sees the light coming, it fights.
നമുക്കറിയാം എപ്പോഴൊക്കെ വെളിച്ചം വരുന്നതായിട്ട് ഇരുട്ട് കാണുന്നോ അപ്പോഴൊക്കെ ഇരുട്ട് വെളിച്ചത്തിനെതിരെ പ്രവർത്തിക്കും.
Titus 3 begins by asking us to be reminded. Remind them of these truths.
മൂന്നാം അധ്യായത്തിന്റെ തുടക്കം കാണുന്നത് ഈ കാര്യങ്ങളെല്ലാം അവരെ ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്.
We see over and over God's word urges us to be.
നമുക്കറിയാം ഈ ദൈവവചനം പിന്നെയും പിന്നെയും റെഡി ആകുക, ഒരുങ്ങിയിരിക്കുക എന്ന് നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്.
To be reminded that if we have been saved, we have been saved to be sent.
നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മളെ രക്ഷയിലേക്ക് നയിച്ചത് നമ്മളെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുന്നതിന് വേണ്ടിയാണ്.
So chapter 3 tells us to be ready for the war.
അതുകൊണ്ട് മൂന്നാം അധ്യായം യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുവാനായിട്ട് നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്.
And we get 3 more things to take to heart.
നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ കൂടെ ഇവിടെ നിന്ന് ലഭിക്കുന്നു.
We're to be reminded, to be reinforced and called to remember.
ഒന്നാമത് നമ്മൾ ഓർക്കണം, അതോടൊപ്പം തന്നെ നമ്മളെ തന്നെ ഒന്നുകൂടെ ഒന്ന് ഒരുക്കമുള്ളവരാക്കി തീർക്കണം. മൂന്നാമത് വീണ്ടും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
In verse 8 of chapter 3, Paul says that you are to insist on these things.
എട്ടാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇത് ഉറപ്പിച്ച് പറയണം, ഇത് കരുതേണ്ടതിന് നീ ഉറപ്പിച്ച് പറയണം എന്നാണ്.
Call the people to be devoted to these things.
ഈ കാര്യങ്ങളിൽ ഉത്സാഹികളായിട്ട് ഇരിക്കുവാനായിട്ട് ആളുകളെ നീ ഉറപ്പിക്കണം. അവരെ അതിനു വേണ്ടി വിളിക്കണം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു.
Let the people know that these things are excellent and profitable for them.
ആ ആളുകളെ ഇതൊക്കെയും പ്രയോജനമുള്ള കാര്യങ്ങൾ, അവർക്ക് ഗുണകരമായ കാര്യങ്ങളാണെന്ന് ആളുകൾ മനസ്സിലാക്കണം.
And we're called to remember in verse 14.
14th vakyathil nammal ee karyangale okkeyum orthedukkanam ennanu paranjirikkunnathu.
Remember our mission.
Nammude susrushaye kurichu namukku ormai undaganam.
Let our people learn to devote themselves to good works so as to help cases of urgent need and not to be unfruitful.
പതിനാലാമത്തെ വാക്യം, നമുക്കുള്ളവരും ഫലമില്ലാത്തവർ ആകാതെ അത്യാവശ്യതങ്ങളിൽ സൽപ്രവൃത്തികളെ മുമ്പരായിരിക്കുവാൻ പഠിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
So friends, I close by bringing you back to chapter 2, verse 15.
രണ്ടാമത്തെ അധ്യായത്തിന്റെ 15th വാക്യത്തിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
The book of Titus has 14 commands in it. 14.
തീത്തോസിന്റെ ലേഖനത്തിൽ 14 കൽപ്പനകളുണ്ട്.
Four of them are in chapter 2, verse 15.
നാല് അതിൽ ഈ 14 എണ്ണത്തിൽ നാല് കൽപ്പനകൾ രണ്ടാം അധ്യായത്തിന്റെ 15th വാക്യത്തിലാണ്.
I encourage and I exhort you.
ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു.
Declare these things.
ഈ കാര്യങ്ങൾ പ്രസംഗിക്കുക.
Exhort and rebuke.
പ്രബോധിപ്പിക്കുക, ശാസിക്കുക.
With all of Christ's authority.
യേശുക്രിസ്തുവിന്റെ അധികാരത്തോടെ.
And let no one disregard you.
നിങ്ങളെ ആരും തുച്ഛീകരിക്കരുത്.
For the glory of our God.
നമ്മുടെ കർത്താവിന്റെ മഹത്വത്തിനു വേണ്ടി.
By the grace of our God.
നമ്മുടെ കർത്താവിന്റെ കൃപ മുഖാന്തരം.
As you champion the gospel of our God.
നിങ്ങൾ ഈ യേശു കർത്താവിന്റെ സുവിശേഷത്തിന്റെ പടയാളികളായിട്ട് തീരണം.
Let us pray to our precious and powerful King.
നമ്മുടെ ആ സർവാധികാരിയായ രാജാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം.
Lord Jesus, I thank you so much.
പ്രിയ കർത്താവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു.
To come amongst a family of brothers and sisters.
ഈ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും കുടുംബത്തിലേക്ക് വരുവാൻ കഴിഞ്ഞതിന്.
To be sent by a family of brothers and sisters.
ആ ഇങ്ങനെയുള്ള ഒരു സഹോദരി കുടുംബത്തിലേക്ക് അയക്കപ്പെട്ടതിനാൽ.
And to be reminded so that we won't drift away.
ഈ ഞങ്ങൾ ഒരിക്കലും ഈ അത്യുപദേശത്തിൽ നിന്ന് തെന്നി പോകരുത്, ഒഴിഞ്ഞു പോകരുത് എന്ന് ഞങ്ങളെ ഓർമ്മിച്ചതിനായിട്ട് സ്തോത്രം.
But instead we'll be exhorted.
അതിനു പകരമായിട്ട് ഞങ്ങളെ തന്നെ പ്രബോധിപ്പിക്കാൻ ഉയർച്ചയുള്ളവരായിട്ട് തീരുന്നതിന് വേണ്ടി.
To declare these things.
ഈ കാര്യങ്ങളൊക്കെയും പ്രസംഗിക്കുന്നതിന് വേണ്ടി.
To exhort and rebuke.
പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി.
With all of your authority.
നിന്റെ ആ വലിയ അധികാരത്താൽ.
While allowing no one to disregard us.
ഞങ്ങളെ ആരും തുച്ഛീകരിക്കാതിരിക്കുന്നതിന് വേണ്ടി.
As we make disciples who will make disciples who make disciples.
ആ ശിഷ്യന്മാരെ ഉണ്ടാക്കുന്ന അവരിൽ കൂടെ പിന്നെയും ശിഷ്യന്മാരെ ഉണ്ടാക്കുന്ന ആളുകളായി തീരുന്നതിന് വേണ്ടി.
Locally, regionally, and globally.
ഈ ആ താൽക്കാലികമായ ഇവിടെ ഈ അവസ്ഥയിലും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അതിർവരമ്പുകളെ കടന്ന മറ്റുള്ള സ്ഥലങ്ങളിലും ശിഷ്യന്മാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി.
All for your glory.
എല്ലാം അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി.
And all by your grace.
നിന്റെ കൃപയാൽ മാത്രം.
Amen and amen.
Amen.
Friends, I pray that that blesses you as much as it blessed me to share it in India, but also to share it with you, to again show that we are living out what God has called us to be as a family of God. Amen. Now, notice when we look at again Hebrews 2 verses 1, 2, 3, and 4, the warning is clear. We must listen more carefully so that we don't drift away. And if everything that the angels said from God is true, to include the wrath of God coming on those who are children of disobedience, how much more so do we need to listen to and expect the truth to come and follow the words of our King, our Christ, Jesus? Well, we know too that the reason why there is no excuse is because the scripture says that God declared these truths himself. Then the people of God also affirmed what God had declared, And then we're told that God himself bore witness through signs and wonders and various miracles and through the gifting of spiritual gifts to his people as he saw fit. Now, I want to just take that to the place of application and say to you, again, we get to be this New Testament scripture to the extent that we're committed to taking the truth as those who first heard our Lord did and bring it to the world. This is making disciples who make disciples who make disciples. And that was exemplified in my time in India, not just preaching to a band of brothers and sisters, but coming to Sathama Seminary and helping to equip and build up church planters that will go all across the country of India and perhaps to the rest of the world. You see, we're being Hebrews 2, 1 through 4 together. I want you to see what took place and just get a snapshot of this environment of being those who are taking the word that our Lord gave out to the world. Watch this, and again, I pray, be blessed. Amen and amen.
Pure, precious, and peaceful, good, gracious, and faithful. His blood taught us to love, and his word brought us to life. We make disciples by the power of his spirit. He makes soldiers who obey all his commands. Sits above our enemies with the whole world in his hands. Lord of all creation, you stand with us until the end. You stay. Pure, precious, and peaceful.
Jesus, the risen Christ, our King, gracious, said, we must work the works of him who sent me.
ഉയർത്തെഴുന്നേറ്റ നമ്മുടെ രാജാവ് യേശുവ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നാലാമത്തെ വാക്യത്തിൽ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകരുന്നതോളം നാം ചെയ്യേണ്ടതാകുന്നു.
He said, we must work, we must work the works of him who sent me while it is day. Night is coming when no one can help.
He sits above our enemies with the whole world in his hands. Lord of all creation, you stand with us until the end. You stay. You stay. Take my hand and I'll walk with you. Hold my heart and I'll love like it do. Fix my eyes, I'll go where you want me to. Purify my thoughts, Lord, I only want to speak the truth. And take my hand and I'll walk with you. Hold my heart and I'll love like it do. Fix my eyes, I'll go where you want me to. Purify my thoughts, Lord, I only want to speak the truth. And we make disciples by the power of his spirit. He makes soldiers who obey all his commands. He sits above our enemies with the whole world in his hands. Lord of all creation, you stand with us until the end. We make disciples by the power of his spirit. He makes soldiers who obey all his commands. He sits above our enemies with the whole world in his hands. Lord of all creation, and you stand with us until the end. You stay.
ദൈവത്തിന്റെ വചനം, ഏറ്റവും അനുഗ്രഹീതമായ ഈ ദൈവത്തിന്റെ വചനം മുറുകെ പിടിച്ചും ഈ കർത്താവിനെ സ്നേഹിച്ചും മുന്നോട്ട് പോകുന്നുവെങ്കിൽ അനുഗ്രഹീതമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ നമുക്കിടവരും എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ സ്റ്റിക്മാൻ ഗോസ്പൽ എന്ന ഈ ചിത്രീകരണം ഞാൻ നിങ്ങൾക്കായിട്ട് ഇത് ആവിഷ്കരിക്കുന്നത് ഞാനിവിടെ നിർത്തുകയാണ്. ഈ ചിന്തകൾ നിങ്ങളുടെ ജീവിതങ്ങളിലും അതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളിലും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരുടെ ജീവിതങ്ങളിലും മറ്റ് പല പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടപെടുമാറാകട്ടെ. ദൈവം നിങ്ങളെ കർത്താവിലേക്ക് ആകർഷിക്കുവാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സകലവിധമായിരിക്കുന്ന വന്ദനവും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്കും വരാമിടുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.
Oh, dear Lord, please grant my weak heart a shield, for I know that fear to walk along here. Trade his fence.
What a blessing it was to be there as an ambassador representing you and even more representing our King as we're seeking to penetrate the darkness. Again, locally, regionally, and globally. You know, what do you think Jesus meant when he said, "You will be my witnesses in Jerusalem and Judea and Samaria and to the ends of the earth"? When the Holy Spirit comes on you, Christian, you are to be his witness. That means to go and make disciples, to be a living, breathing ambassador, the literal aroma of Christ. What, you know, what do you think God meant when he told us in Ephesians 6 to put on his armor, the full armor of God? It's because we're going to be his army in this battle. So whether we look at the Word of God and see that he himself declared, like we saw in Titus 2:15 to be specific, declare these things and exhort and rebuke with all authority. Whose authority? Our Lord's authority. And let no one disregard you. How? By being that witness, that disciple who makes disciples, who makes disciples locally, regionally, and globally. That's what you saw, again, coming into its fullness in the ministry that we are sharing, on the mission that we are a part of in India now, in Maryland, in Vermont, in the Eastern Shore, in the Northeast Kingdom, in the southern tip of Kerala, India. And in fact, this week, less than a week after I left Kerala, our brother Matthew received a contact from the northeast portion of India, a brother who has now been made aware of what is happening and is going to begin to use our tools. We're going to partner with someone in northeast India. And this process is just going to continue to unfold. As we are light penetrating the darkness, the light will go further and further, and we'll get to be those who take what the Lord has said and bring it to others. But notice as well that the scripture says here that the Lord bore witness. This is us. This is why we are a witness. We are a living, breathing reflection of, representatives of, literally a portrait of the witness that is our God, who brings truth and love to the world to save their souls. We get to be his witnesses. You see, friends, we're never more like Christ than when we are witnessing, when our walk and our talk bring glory to God, when we love and we go, when we serve and we sacrifice, when we look like Jesus, we are his witness. And if God himself would bear witness through the giving of spiritual gifts as he determined, as he would use signs and wonders and various miracles. Friends, think about that. What do those look like? They look like you and me. We are the miracles that he's using to reach the world. I pray that you see this. And I want to show it to you from, again, a small encapsulation of my time in Uganda with our Bridge family, where if ever there was a witness to how God is working in and through his people, and at his discretion, applying his gifts. I think of what I saw in Edward and the blossoming of this pastoring, evangelistic, teaching set of gifts. And in Moses, where I see the most beautiful servant's heart, a true heart to bring glory to God, so humble and yet so passionate to be used of God, so filled with joy that he gets to be that witness. I met Joseph, and I saw in him a spiritual gift of what I believe was discernment, and a passion that had perhaps been latent for a while and had been under the surface coming to a blossom. I was with brothers and sisters. You'll see. I mean, I got to baptize two new sisters in the Lord. One of which who said, after hearing the stick man gospel, "Praise God, I was deceived. I had believed the lies of the false gospels." And as the truth was shared here, as hard as it was to hear, God used it to prick my heart and come and capture me. I received the miracle here today as the stick man gospel was explained. God came and met me and rescued me. What a blessed people we are to be Hebrews 2:1, 2, 3, and 4. May we be walking warnings, living, breathing brothers and sisters of exhortation, love and light without caveat. No. Christ our King has called us to this. Let us be this church. Here again, I pray that as you see this, God will bless you. I want to send you off with this blessing and encouragement to know that God is at work in us and through us. Oh, friends, may you embrace the call to be all that God has called you and created you to be. Father, I pray now as we sign off after watching you on display, your own witness, and then realizing we get to be your witnesses. I pray there'll be a heart's desire, a deep want to, in the heart of everyone who hears and watches this message. Thank you, Lord, for saving our souls, for sending us and allowing us to serve. Oh, may we bring you glory as we celebrate your grace and carry your gospel. In Jesus' name, amen and amen.
Mu Uganda, Bridge, Uganda, musobola okutuyegattako, musobola okutweyungako, era musobola okufuna obuyambi bwonna
mu ye, kati ono yenna ye Kristo Yesu. Lwaki omukkiriza?
Every secret, every selfishly died on Calvary. Oh, how you gave your life for me. Bruised, scorned, crowned your head with thorns. No greater love performed for me. Nailed in your hands, nailed in your feet. Pierced in your side, could barely breathe. Could have came down, yet you remain standing in awe of the price you paid. I never knew of a love so true. You gave your life, and still I heard you. Lost so many times, crucified you again. But I repent, forgive me for my sin. You paid it all up on the cross. You bled and died, 'cause I flow. So here I am, surrendering all. Lord, hear my cry. On my knees I fall, but you paid it all.
Amen.